أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يُعَلِّمُونَ النَّاسَ السِّحْرَ وَمَا أُنْزِلَ عَلَى الْمَلَكَيْنِ بِبَابِلَ هَارُوتَ وَمَارُوتَ وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يَقُولَا إِنَّمَا نَحْنُ فِتْنَةٌ وَلَا تَكْفُرْ فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ وَمَا هُمْ بِضَارِّينَ بِهِ مِنْ أَحَدٍ إِلَّا بِإِذْنِ اللَّهِ وَيَتَعَلَّمُونَ مَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ لَوْ كَانُوا يَعْلَمُونَ. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം 101 ആയത്തുകളാണ് പഠിച്ചത്. ആമുഖം എന്നാൽക്ക് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കും, വിശദമായ എഴുതിയെടുക്കാൻ പാകത്തിലുള്ള ഒരു പഠനമൊന്നും നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധ്യമാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നീട് യൂട്യൂബ് നോക്കിയിട്ട് എഴുതിയെടുക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം കൊണ്ട് ഒരു ജുസ് തീരുന്ന രീതിയിൽ തന്നെ ഈ ക്ലാസ് മുന്നോട്ട് പോകും. നല്ല ശ്രദ്ധ നമ്മളെ ക്ലാസ് എടുക്കുന്നിടത്തും ഉണ്ടാവണം. ആ ഒരു 3/4 മണിക്കൂർ നേരം അതിൽ തന്നെ ശ്രദ്ധിക്കുക. മുസഹഫൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, മുസഹഫിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ക്ലാസ്സിൽ ഇരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മള് കഴിഞ്ഞ സൂക്തങ്ങളിലൊക്കെ ബനു ഇസ്രായേലുകളുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിലവിലെ മദീനയിലെ ബഹുദൈവ അഹ്ലു കിതാബുകാരുമായുള്ള സംവാദങ്ങളും അവരുമായുള്ള ചർച്ചകളുമാണ് ഉള്ളത്. അതില് അല്ലാഹു പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർക്കിറക്കിയ വേദഗ്രന്ഥങ്ങളെയും ഒക്കെ യഥാർത്ഥത്തിൽ ഇവര് ധിക്കരിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ഇസ്രായേലിയരായ ആളുകൾ, അവക്ക് പകരം, പ്രവാചകന്മാരെ പിൻപറ്റുന്നതിന് പകരം, ആ പ്രവാചകന്മാരിലൂടെ അവതീർണമായ വിശുദ്ധ വേദഗ്രന്ഥത്തെ പിൻപറ്റുന്നതിന് പകരം അവര് പിൻപറ്റിയത് ചെകുത്താന്മാർ ഓതിക്കൊടുത്ത സിഹ്റിനെയാണ്, മാരണത്തെയാണ്, തെറ്റായ മാർഗങ്ങളെയാണ്. ഈ അതിന്റെ ഒരു സംഭവമാണ് ഇനി ഉള്ള ആയത്തിൽ, വളരെ വലിയ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. ഈ വിഷയം ആയത്തിന്റെ ഒരു വട്ടം ഞാൻ അർത്ഥം പറയാം ആദ്യം, അതിനുശേഷം അതിന്റെ ഒരു സാമാന്യ വിശദീകരണം നൽകിയതിനു ശേഷം വീണ്ടും ഒന്നോ രണ്ടോ തവണ അർത്ഥം പറയാം. കാരണം ആദ്യത്തെ ഒരൊറ്റ തവണ അർത്ഥത്തിലൂടെ മാത്രം കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല, വിശദീകരിക്കും, മനസ്സിലാവും. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ് ഇത്. ആദ്യം ആയത്തുകളിലേക്കൊന്ന് ശ്രദ്ധിക്കാം. വത്തഭാവ് മാത്രത്തിലും ഷയാത്തീനും, വത്തഭാവ് അവര് പിൻപറ്റുകയും ചെയ്യുന്നു, മാത്രത്തിലും ഷയാത്തീനും, പിശാചുക്കള് ഓതിക്കൊടുത്തതിനെ, പിശാചുക്കൾ ഓതിക്കൊടുത്തതിനെ അവർ പിൻപറ്റുകയും ചെയ്യുന്നു. അവരെന്ന് പറഞ്ഞത് ഇസ്രായേലിയർ. അലാ മുൽക്ക് സുലൈമാന, സുലൈമാന്റെ രാജാധിപത്യത്തെ കുറിച്ച്, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ രാജാധിപത്യത്തെ കുറിച്ച് പിശാചുക്കൾ ഓതിക്കൊടുത്തതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. വമാ കഫറ സുലൈമാൻ, സുലൈമാൻ സത്യനിഷേധി ആയിട്ടില്ല. വമാ കഫറ സുലൈമാനു, സുലൈമാൻ സത്യനിഷേധി ആയിട്ടില്ല. വലാക്കിന്ന ഷയാത്തീന, എന്നാൽ പിശാചുക്കൾ, കഫറു സത്യനിഷേധി, അവർ സത്യനിഷേധികളായി. വമാ കഫറ സുലൈമാനു, സുലൈമാൻ സത്യനിഷേധി ആയിട്ടില്ല. വലാക്കിന്ന ശയാത്തീന കഫറു, പക്ഷെ പിശാചുക്കൾ സത്യനിഷേധികളായി. യുഹല്ലിമൂനന്നാസ, അവർ ജനങ്ങളെ അവർ പഠിപ്പിക്കുന്നു. അസ്സിഹ്റ, മാരണം, സിഹ്റ് മാരണം. വമാ അൻസല അലൽ മലക്കൈനി, രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും. വമാ അൻസല അലൽ മലക്കൈനി, വമാ അൻസല ഇറക്കപ്പെട്ടതിനെയും, അലൽ മലക്കൈനി രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും. വമാ ഉൻസില, സോറി, വമാ ഉൻസില അലൽ മലക്കൈനി, രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും. ബിബാബില ഹാറൂത്ത വമാറൂത്ത, ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്ത്, അതായത് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും, ഉൻസില ഇറക്കപ്പെട്ടതിനെയും. ഒമാ യുവല്യമാനി, അവർ രണ്ടുപേരും പഠിപ്പിച്ചിരുന്നില്ല. മിൻ അഹദിൻ, ഒരാളെയും. ഹത്താ യഖൂല, അവരിരുവരും പറയുന്നതുവരെ. ഇന്നമാ നഹ്നു ഫിത്തിന, ഇന്നമാ നഹ്നു, നിശ്ചയം ഞങ്ങൾ മാത്രമാണ്. ഫിത്തിന, ഒരു പരീക്ഷണം മാത്രമാണ്, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ് എന്ന് പറയുന്നത് വരെ അവരിരുവരും പഠിപ്പിച്ചിരുന്നില്ല. ഫലാത്ത കുഫുർ, അതിനാൽ നീ സത്യനിഷേധിയാകരുത്. ഫയത്തല്ലമൂന, അങ്ങനെ അവർ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. മിൻഹുമ, അവരിരുവരിൽ നിന്നും. ഫയത്തല്ലമൂന, അങ്ങനെ അവർ പഠിച്ചു കൊണ്ടിരുന്നു. മിൻഹുമ, അവരിരുവരിൽ നിന്നും. മാ യുഫരിഖൂന, അവർ ഭിന്നിപ്പിക്കുന്ന യാതൊന്നിനെ. ബിഹി, അതുകൊണ്ട്. ബൈനൽ മർഇ വൽ സൗജിഹി, ഒരു മനുഷ്യന്റെയും അയാളുടെ ഭാര്യയുടെയും ഇടയിൽ ഭിന്നിപ്പിക്കുന്നതിനെ അവരിരുവരിൽ നിന്നും അവർ പഠിച്ചുകൊണ്ടിരുന്നു. ഒമാഹും ബിദ്ദാലീന, ഒമാഹും അവരല്ല. ബിദ്ദാലീന, ദ്രോഹിക്കുന്നവരല്ല. ബിഹി, അതുകൊണ്ട്. മിൻ അഹദിൻ, ഒരാളെയും. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ. വയത്തല്ലമൂന, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാ യളുറുഹും, തങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത്. വലാ യംഫഹും, തങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തതും. വലക്കത് അലിമൂ, തീർച്ചയായും. വലക്കത് അലിമൂ, തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട്. ലമനിസ്തറാഹു, അത് അവർ വാങ്ങിയവന്. മാലഹു, അവനില്ല. ഫിൽ ആഖിറത്തി, പരലോകത്തിൽ. മിൻ ഹലാക്ക്, ഒരു വിഹിതവും ഇല്ല. വല ബിഇസ, എത്ര ചീത്ത. മാ ശറൌ ബിഹി, അവർ വാങ്ങിയത്. ബിഹി, അതിനു പകരം അവർ വാങ്ങിയത് എത്ര ചീത്ത. അംഫുസഹും, സ്വന്തത്തെ. ലൗകാനു യഅലമൂൻ, അവർ അറിയുന്നവരായിരുന്നെങ്കിൽ. ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല, ഇതൊക്കെയോ ചിലത് മനസ്സിലായിട്ടുണ്ടാവും. ബേജാറാവൊന്നും വേണ്ട, ഇത് ഇന്ന് ഈ ആയത്തന്നെ കാര്യമായി വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനസ്സിലാകേണ്ട ഒരു വിഷയവും ആണിത്. അത് ഇതിനു മുമ്പ് ഞാൻ ഇതിനെ കുറിച്ചൊരു മൊത്തം ഒരു ചെറിയ ധാരണ പറയാം, എന്നിട്ട് പിന്നീട് വീണ്ടും വിശദീകരിക്കാം കേട്ടോ. ഇവര് നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ വേദഗ്രന്ഥ, പ്രവാചകന്മാരിലൂടെ അവതീർണമായ വേദഗ്രന്ഥത്തെയും പിൻപറ്റുന്നതിന് പകരം ഇവർ ചെയ്തത് പിശാചുക്കൾ ഓതിക്കൊടുത്ത തെറ്റായ മാർഗത്തിലൂടെ അവർക്ക് ലഭിച്ച സിഹറിനെയും ആഭിചാരത്തെയും ഒക്കെ പിന്തുടരുകയാണ് അവർ ചെയ്തത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിഹർ എന്ന് പറയുന്നത്, ആഭിചാരം എന്ന് പറയുന്നത് വലിയ പാപമാണ്, വലിയ കുറ്റാണ്, കുഫ്റാണ്, സത്യനിഷേധത്തിന്റെ ഭാഗമാണ്. ഇവർ ഈ ആഭിചാരത്തിന് വേണ്ടി ഇവർ കൂട്ടുപിടിച്ചത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെയാണ്. കാരണം അവരുടെ ഭാഷയിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വലിയ ആഭിചാര വിദഗ്ധനായിരുന്നു. തന്റെ ആധിപത്യം ഊട്ടിയുറപ്പിച്ചതും എല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സിഹർ മുഖേനയാണ്. അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ട് പോലും അവർ യഥാർത്ഥത്തിൽ കാണുന്നില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്റെ അധികാരം ഊട്ടിയുറപ്പിച്ചത് ആഭിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയുള്ള വാദഗതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ തങ്ങളുടെ ആഭിചാരത്തിന് പണ്ട് സുലൈമാനൊക്കെ അങ്ങനെ ചെയ്തതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബിയെ കുറിച്ച് പിശാചുക്കൾ തെറ്റായി പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ ഈ കാഴ്ചപ്പാടിലേക്ക് ഇവർ എത്തിയത്. യഥാർത്ഥത്തില് ഈ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്താബ്ദം ക്രിസ്തുവിന് മുമ്പ് ബിസി ഏതാണ്ട് ഒരു 600-ൽ എത്തിയപ്പോൾ ബനു ഇസ്രായേലുകള് ബാബിലോണിയക്കാരുടെ അടിമത്തത്തിന് കീഴിലേക്ക് വന്നു. ഞാൻ ലളിതമായിട്ടാണ് പറഞ്ഞത്, തിരക്കൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ ലളിതമായിട്ടാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബിസി 600-ൽ ഇസ്രായേലിയർ ബാബിലോണിയക്കാരുടെ, പ്രത്യേകിച്ച് നെബുക്കദ്നേസറിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ആക്രമണം നടത്തി ഇവരെ അടിമകളാക്കി മാറ്റി. അദ്ദേഹം ജെറൂസലം കീഴടക്കി, അങ്ങനെ ഇസ്രായേലിയരെ തങ്ങളുടെ അടിമകളാക്കി മാറ്റി. ഈ ബാബിലോണിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ ഏതാണ്ട് ഇറാഖിന്റെ ഭാഗമാണ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഇടയിലുള്ള ഒരു ഭാഗമാണ്. അതിന്റെ ദക്ഷിണ ഭാഗത്താണ് ബാബിലോണിയ, ഉത്തര ഭാഗത്താണ് മെസൊപ്പൊട്ടേമിയ, വലിയ വലിയ സംസ്കാരങ്ങളുടെ ഒക്കെ ഈറ്റില്ലങ്ങളായ സ്ഥലങ്ങളാണ്. അപ്പൊ അവരുടെ കാലത്ത് ഈ ബാബിലോണിയക്കാരുടെ കീഴിലേക്ക് വരുവാണ്. ബാബിലോണിയയിൽ ആ കാലഘട്ടത്തിൽ ആഭിചാരവിദ്യ സിഹിറ് വളരെ വ്യാപകമായി, അതിന്റെ ഒരു കേന്ദ്രങ്ങളായിരുന്നു അവിടെ. അതിലൂടെ പല കളികളും പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ആയിരുന്നു. അങ്ങനെ ഇരിക്കെ അപ്പൊ സ്വാഭാവികമായും ഈ അടിമകളായ ഇവരും തങ്ങളുടെ ഉടമകളായ ആളുകളുടെ സംസ്കാരത്തിലേക്ക് സ്വാഭാവികമായി നീങ്ങി, സ്വാഭാവികമായി അതിലേക്ക് നീങ്ങി. അങ്ങനെ ഇവരും സിഹിറ് പഠിക്കാനും സിഹിറിന്റെ കാര്യങ്ങൾ ചെയ്യാനും സിഹിറ് തരത്തിലുള്ള കുറെ സംഗതികൾ ചെയ്യാൻ, മാരണം എന്താണെന്നൊക്കെ അവനെ വിശദീകരിക്കാം, അത് ചെയ്യാനൊക്കെ ഇവരും തുടങ്ങി. അപ്പോ യഥാർത്ഥത്തിൽ ഈ മാരണം തഴച്ചു വളർന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇവരുടെ അടിമത്തം വരുന്നതും, അത് അവരുടെ നേതാക്കന്മാരുടെ അവരുടെ ഉടമകളുടെ ഇത് ഇവരിലേക്ക് വന്നു ചേരുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇസ്രായേലിയർക്കൊരു വേദഗ്രന്ഥമുണ്ട്, പ്രവാചകനുണ്ട്, അവർ അന്നത്തെ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളായ ആളുകളാണല്ലോ, അവരാണ് ഈ കുഫറിലേക്ക് ചെന്ന് ചാടി. അപ്പൊ ഈ കുഫറിലേക്ക് ഇവർ ചെന്ന് ചാടിയപ്പോ ഇവരതിന് ചില ന്യായീകരണങ്ങൾ അവർ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചു. തങ്ങളുടെ പാരമ്പര്യം ഇസ്ലാം അവരുടെ വേദഗ്രന്ഥത്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ സിഹറുമായി കൂട്ടിയിണക്കാൻ ഉള്ളൊരു ശ്രമം നടത്തി. ആ തങ്ങളുടെ പൂർവകാല പ്രതാപങ്ങളൊക്കെ അതും ഈ സിഹറേറ്റ് ബന്ധമുണ്ട് എന്ന് സമർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവർ ഈ അതിനുവേണ്ടിയാണ് ഇവർ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കൂട്ടിപ്പിടിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാമും ഇതുപോലെ സിഹ്ർ ചെയ്ത ആളാണ്, സിഹ്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നേറിയ ആളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്ന നമുക്ക് പഠിച്ചാലറിയാം. അദ്ദേഹം ഈ പക്ഷിമൃഗാദികളുടെ ഭാഷ അറിയായിരുന്നു, ജിന്നിന്റെ മേൽ ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവർ ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞത് അതൊക്കെ സിഹ്ർ മുഖേന നേടിയതാണ്. മാത്രമല്ല അദ്ദേഹം പൈശാചിക ശക്തിയുടെ ഒരു നായകനായിരുന്നു. അദ്ദേഹം പറയാറുള്ളത് ഈ സുലൈമാൻ നബി അലൈഹി സ്വലാം അന്നത്തെ ആഭിചാര ഗ്രന്ഥങ്ങളെല്ലാം കണ്ടുകെട്ടിയിട്ട് തന്റെ ആ സിംഹാസനത്തിന്റെ അടിയിൽ കുഴിച്ചുമൂടി, എന്നിട്ട് അതിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ശേഷം അത് പിശാചികൾ കണ്ടെടുത്തിട്ട് കൊടുത്തു എന്നൊക്കെയുള്ള ഇസ്രായേലി കഥകൾ, ആ കഥകൾ നമ്മളെ മുസ്ലിം ആളുകളും പറയാറുണ്ട്, അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. ഇതോടുകൂടി എന്തായി പറഞ്ഞാൽ ഇവരുടെ വിശ്വാസം മുഴുവൻ തകർന്നു, ഇവരെ അന്ധവിശ്വാസത്തിലേക്കും എല്ലാത്തിലേക്കും നീങ്ങി. അപ്പൊ ഇവിടെ ഇങ്ങനെ നീങ്ങിയ ഒരു ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് മലക്കുകളെ നിശ്ചയിച്ചു. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും. ആ രണ്ട് മലക്കുകളെ നിശ്ചയിച്ചു. മലക്കുകൾ മനുഷ്യരൂപത്തിലാണ് വന്നത്. വിശദീകരിക്കുമ്പോൾ പിന്നീട് കൂടുതൽ മനസ്സിലാവും ഞാൻ പറഞ്ഞത്. ഈ മലക്കുകളെ മനുഷ്യരൂപത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു അപ്രായോഗികമായ ഒരു സംഗതി ഒന്നുമില്ല. നമുക്കറിയാലോ മലക്കുകൾ പലപ്പോഴും മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഒരു അതിഥിയെ പോലെ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് സുന്ദരന്മാരായ രണ്ട് ചെറുപ്പക്കാരായിട്ട് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അതേപോലെ മറിയം ബിയുടെ അടുത്തൊരു പുരുഷനായിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്തും ഒരാളെ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അസ്നത റുക്കുബത്തെ അദ്ദേഹം അവരുടെ രണ്ട് കാൽമുട്ടുകൾ ഇങ്ങനെ മുട്ടിയിരിക്കുമാർ അടുത്തിരുന്നിട്ട് അഖ്ബിർനി അനിൽ ഇസ്ലാം അനിൽ ഈമാൻ അനിൽ ഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ഇഹ്സാൻ എന്താണെന്നൊക്കെ ചോദിച്ച ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആള് പോയി കഴിഞ്ഞപ്പോ നബിസല്ലാസ്ലം തിരുമേനിയോട് ചോദിച്ചു, ആരാണ് ചോദിച്ചപ്പോ അത് മലക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ മലക്കുകൾ, മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അങ്ങനെ മലക്കുകൾ മനുഷ്യ രൂപത്തിൽ വരാറും പോകാറൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പറയും. പക്ഷെ ഇത്രയേറെ ദീർഘമായി ഒരു ജനതയിൽ ജീവിക്കുമാർ മലക്കുകൾ വരുന്നത് ഒരു പക്ഷെ അപൂർവമാണെങ്കിലും ഇങ്ങനെ വരാറുണ്ട്. അത് മാത്രല്ല, ഈ മലക്കുകള് മലക്കുകളാണ് വന്നിട്ട് എന്ത് ചെയ്തത്, ഈ മലക്കുകൾ വന്നിട്ട് ഇവരെ മാരണം, അതിന്റെ വസ്തുത എന്താണെന്ന് പഠിപ്പിച്ചു. അപ്പൊ അതില് ഇവിടെ ഇതിൽ മനസ്സിലാവേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം അവിടെയാണ്, മലക്ക് മാരണം എന്ന് പറയുന്നത് സിഹ്ർ എന്ന് പറഞ്ഞത് പാപമാണ്, കുഫറാണ്. അത് കുഫറും പാപമൊക്കെ ആവുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാത്തിന്റെയും പരമാധികാരവും കഴിവും അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണല്ലോ. അതിനു പകരം അള്ളാഹു അല്ലാത്ത ദൈവേതര ശക്തികൾക്കും കഴിവും എന്തൊക്കെയോ സ്വാധീനവും ഉണ്ട് എന്നതാണല്ലോ സിഹറിന്റെ അടിസ്ഥാനം. വേറെ പല രൂപത്തിൽ ആളുകളെ ദ്രോഹിക്കാനും കാര്യങ്ങൾ ചെയ്യാനും സിഹർ വഴി കഴിയും എന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അന്തസ്സത്തക്ക് എതിരാണ്, കുഫ്റാണ്. അപ്പൊ പക്ഷേ ഈ മലക്കുകൾ വന്നിട്ട് ഇവരെ പഠിപ്പിച്ചത് സിഹ്റാണെന്ന് പറയും. സിഹ്റാണ് അതല്ല, അങ്ങനെയാണ്, മലക്കല്ല, മലിക്കൈനാണ്, രാജാവാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അവര് പഠിപ്പിച്ച എന്താന്ന് പറഞ്ഞാൽ ഇതാണ് സിഹർ. പക്ഷെ ഈ സിഹർ ഇതിലിത്രേ ഉള്ളൂര് ഇതിലെ വസ്തുത ഇത്രേ ഉള്ളൂ, ഇത് ചെയ്താൽ നിങ്ങൾ കുഫറിൽ പെട്ടുപോകും, കാഫിറാകും. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരികയാണ്, ഇത് നിങ്ങൾ ചെയ്തു പോകരുത് എന്നായിരുന്നു അവർ ആ ഒരു സഭയും അങ്ങാടിയും നാടൊക്കെ ആണെങ്കിൽ ആ നാട്ടിൽ രണ്ടാളെ പോലെയും മലക്കുകൾ മനുഷ്യരൂപം കൊണ്ടിട്ട് ആളുകളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഉദാഹരണം ഞാൻ പറഞ്ഞാലേ, ഇപ്പോ നമ്മളെ മജീഷ്യൻ മുതുകാട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത ഒരാൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ഇപ്പൊ ഞാൻ തന്നെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു മാജിക് ഒരിക്കൽ കണ്ടു. ഞാൻ വളരെ അടുത്ത് ഇന്നൊരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് അവരുടെ ഒരു ഗസ്റ്റ് പോലെ അവരുടെ ഏറ്റവും അടുത്ത് തന്നെ സ്റ്റേജിന്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പെട്ടി കൊണ്ടുവന്നിട്ട് ഒരു സ്ത്രീ അതിൽ ഇറങ്ങിയിരുന്നു. അദ്ദേഹം ചങ്ങല കൊണ്ടൊക്കെ വെച്ച് കെട്ടി പൂട്ടി ഒക്കെ ശരിയാക്കി. ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല ശ്രദ്ധയോട് കൂടിയാണ് ഞാൻ. വളരെ ഡിസ്റ്റൻസും വളരെ കുറവാണ് ഞാൻ ആ ആയിരിക്കുന്ന പെട്ടി സ്റ്റേജുമായിട്ട്. അല്ല, സ്ത്രീയല്ല, യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് അതിൽ ഇരുന്നത്. എന്നിട്ട് ഒരാളെ കൊണ്ട് അത് പൂട്ടിച്ചു ഒക്കെ ചെയ്തു, എല്ലാം ചെയ്തു. ഞാൻ ഉറപ്പിച്ചു ആ പെട്ടിയിൽ അദ്ദേഹം ഉണ്ട്, ഉറപ്പാണ്. പക്ഷെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വരും. സദസ്സിൽ നിന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹം വരുന്നു. ഈ പെട്ടിയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷെ എന്നെ പോലെ വേഷം കിട്ടിയ ഒരാളാണെങ്കിലോ നമുക്ക് പെട്ടി തുറന്നു നോക്കാം. പെട്ടി തുറന്ന് ചങ്ങലൊക്കെ അഴിച്ച് പെട്ടി തുറന്നു നോക്കുമ്പോ അദ്ദേഹമല്ല അതിലുള്ളത്, ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. സത്യത്തിൽ എനിക്ക് ഒരു നിലക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം അതിനുള്ളിൽ തന്നെ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് എനിക്ക് ദിവ്യത്വമുണ്ട് എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊരു പ്രത്യേക കഴിവാണ്, നിങ്ങളെ പറ്റിക്കാണ് ഞങ്ങൾ, ഇത് ഞങ്ങളുടെ ഒരു വൈദഗ്ധ്യത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സ്പീഡിന്റെ ഫലമാണ്, ഇത് നിങ്ങളെ പതിച്ച് ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാനല്ല, സ്ത്രീ തന്നെയാണ് അതിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്, നിങ്ങൾ കാണാതെ ഞാൻ പുറത്തു പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വിശദീകരിച്ച തന്നെ. ഇത് കാണിച്ചു കൊടുത്തത്, ഇത് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് കുഫറാണെന്ന് മുതുകാട് പറയുന്നു എന്ന് വിചാരിക്കാം. പകരം ഇവരെന്ത് ചെയ്തു, ഞാൻ അല്ലെങ്കിൽ ഇത് കണ്ട ആളെന്ത് ചെയ്തു, ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മലക്കിൽ നിന്ന് കിട്ടിയ ആ വിവരം ഇവര് ഉപയോഗപ്പെടുത്തിയിട്ട് സിഹർ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഉദാഹരണം, ഞാൻ എന്ത് ചെയ്യുന്നു, അത് കണ്ടിട്ട് ഞാൻ മൊയ്ലേരാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതൊരു ദിവ്യത്വമാണ്, ഇത് കണ്ടില്ലേ എന്റെ കഴിവാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ആ പ്രക്രിയയാണ് ഇവർ ചെയ്തത്. മലക്കുകൾ യഥാർത്ഥത്തിൽ സിഹറിന്റെ യാഥാർത്ഥ്യം ഇത്രേ ഉള്ളൂ എന്നും അങ്ങനെ ചെയ്യുന്നത് കുഫറാണെന്നും അതൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നും അവരെ പ്രത്യേകം പഠിപ്പിച്ചതായിരുന്നു. പക്ഷേ ഇവർ ചെയ്തതോ അത് പഠിച്ചിട്ട് അത് തന്നെ സിഹറാക്കിയിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രസകരമായ സിഹറാണ് കൊടുത്തത്, അതായത് ഭാര്യാഭർത്തൃബന്ധം വിച്ഛേദിപ്പിക്കുന്ന ഒരു സിഹർ. മഞ്ഞന്റെ ഭാര്യയെ ബന്ധം വിച്ഛേദിപ്പിച്ചിട്ട് തൻ്റെതാക്കി മാറ്റുന്ന സാന്മാർഗികതയുടെയും ധാർമ്മികതയുടെയും ഏറ്റവും വൃത്തികെട്ട ഒരു പ്രക്രിയ. അതാണ് ഇവർ ചെയ്തത്. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ പരീക്ഷണം എന്ന നിലക്ക് മലക്ക് വന്ന് കാണിച്ചിട്ടും അതിൽ നിന്നും വീണ്ടും അവർ ആ ശിർക്ക് തന്നെ അല്ലെങ്കിൽ ആ സിഹ്ര് തന്നെ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്ന് പറയുകയാണ്. ഇതാണ് ഈ ചരിത്രത്തിന്റെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനം. ഇത് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തെയും പ്രവാചക അധ്യാപനങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് കുഫറിൽ അധിഷ്ഠിതമായ സിഹറിന്റെയും ആഭിചാരത്തിന്റെയും മന്ത്രാധികാരങ്ങളുടെയും അതേപോലെ മറ്റ് വേണ്ടാത്തരങ്ങളുടെയും ഒക്കെ എല്ലാത്തിൻ്റെയും ഒക്കെ എന്ത് ചെയ്യണം, ഈ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി, അതല്ല അത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ സ്വീകരിച്ചത്. വീഡിയോ മറ്റുള്ളവരെ ഓഫാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ കാണണ്ട, എന്റെ മാത്രമുള്ള ഒരു വലിയ പിക്ചറായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ അതിൽ മാത്രം വെച്ചാൽ കേട്ടോ, ബാക്കിയുള്ള വീഡിയോ ആരും കാണാൻ നിൽക്കണ്ട, തൽക്കാലം അതേ മാർഗമുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു അടിസ്ഥാനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതാണ് ഈ ചരിത്രകഥ. ഇനി നമ്മൾ ആയത്തുകളിലൂടെ പോകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി തരണെങ്കിൽ ഞാൻ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, വളരെ എളുപ്പമാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറെ വസ്തുതകൾ ഇനി പറയാനും ഈ ആയത്ത് തന്നെയാണ് മുഖ്യമായി ഇന്ന് എടുക്കാനുള്ളത് കേട്ടോ. ഒന്നും കൂടി ഇതിന്റെ അർത്ഥം നോക്കൂ, അപ്പൊ കൂടുതൽ ഇനി കുറച്ച് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാവും. ഒന്നും കൂടി അർത്ഥം നോക്കൂ. പേനല്ല, നോക്കൂ. വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്യുന്നു. മാത്തത്തിൽ ശയാത്തീൻ, പിശാചുക്കള് ഓതിക്കൊടുത്തതിനെ. വത്തബഉ മാത്തത്തിൽ ശയാത്തീനു, പിശാചുക്കള് ഓതിക്കൊടുത്തതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. അലാ മുൽക്കി സുലൈമാന, സുലൈമാന്റെ രാജാധിപത്യത്തെ കുറിച്ച് എന്താ പറഞ്ഞേ, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ രാജാധിപത്യത്തെ കുറിച്ച് പിശാചുക്കൾ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു വസ്തുത കൂടി ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കാം. അതെന്താന്ന് പറഞ്ഞാല് നമ്മൾ പിശാചുക്കൾ എന്ന് പറയുമ്പോൾ എന്തോ കൊമ്പ പിശ വെച്ചതോ അല്ലെങ്കിൽ പതിങ്ങനെ നീക്കിയതോ ഭീകര ജന്തുവാണെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ പിശാചുക്കൾ എന്ന് പറയുന്നത് ജിന്ന വർഗത്തിലും മനുഷ്യവർഗത്തിലും, എന്നാൽ ജിന്നത്തി വന്നാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ വേറൊരു ഭാഗത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട പിശാചുക്കളായ ശത്രുക്കളെ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ പിശാചുക്കൾ എന്ന് പറയുമ്പോ ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ കുറാൻ വിളിച്ച പേരാണ് പിശാജ്. ഇവരെ കുറിച്ചല്ല, ഏത് തെറ്റ് ചെയ്യുന്നവരും പിശാജാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സിഹ്ര് ചെയ്യുന്ന ആളുകൾ, അത് മനുഷ്യന്മാരിൽ പെട്ട ആളുകളെ, അതിന്റെ നേതാക്കന്മാരും അതിന്റെ പുരോഹിതന്മാരായ ആളുകളെയാണ് ഇവിടെ മനുഷ്യരിൽ പെട്ട പിശാചുക്കൾ എന്ന് കുറാൻ പറയുന്നത്. ഇത് ചിലപ്പോ നമുക്ക് കാണാൻ കഴിയാത്ത ജിന്നുകളിലും ആ പിശാചുക്കൾ ഉണ്ടാവും. അപ്പോ പിശാചുക്കൾ ഓതിക്കൊടുത്താന്ന് ഏതോ നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഏതോ ജീവി വന്നിട്ട് ഓതിക്കൊടുത്താന്നല്ല, സിഹറുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിഹറിന്റെ കാര്യങ്ങളുമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാചുക്കളുണ്ട്, ആളുകളുണ്ട്. ആ ആളുകളാണ് ഇവർക്ക് ഓതിക്കൊടുത്തത് എന്ത്, സുലൈമാൻ നബിയെ കുറിച്ച്, സുലൈമാൻ നബിയുടെ ആ രാജാധിപത്യത്തെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുലൈമാൻ നബി ആ വിചാരത്തിന്റെ വിദഗ്ധനായിരുന്നു, എന്റെ ആളായിരുന്നു എന്ന് ഓതിക്കൊടുത്തതിനെയാണ് യഥാർത്ഥത്തിൽ ഇവർ പിൻപറ്റിയത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഒത്തബവ് അവര് പിൻപറ്റി മാത്രത്തിൽ ശയാത്തീനു, പിശാചുക്കൾ ഓതിക്കൊടുത്തതിനെ, ആ വിചാരത്തിന്റെ വക്താക്കളായ ആളുകൾ ഓതിക്കൊടുത്തതിനെയാണ് അവർ പിൻപറ്റിയത്. അലാ മുൽക്കി സുലൈമാന, സുലൈമാന്റെ ആ രാജാധിപത്യത്തെ കുറിച്ച്. ഓക്കെ, വമാ കഫറ സുലൈമാനു, അള്ളാഹിന്റെ ഇടയിൽ പറയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം സത്യനിഷേധിയായിട്ടില്ല. അപ്പൊ സിഹ്ർ ചെയ്യാന്നുള്ളത് കുഫറാണെന്നുള്ള അതിന് മനസ്സിലായി. സുലൈമാൻ നബി അലൈഹി സ്വലാം സിഹ്റിന്റെ ആളാണ് എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതിന് ഖുർആൻ മറ്റൊരു വ്യാഖ്യാനത്തിൽ പറഞ്ഞ അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം കാത്തറായിട്ടില്ല, അദ്ദേഹം സിഹ്റിന്റെ ആളായിരുന്നില്ല, അദ്ദേഹം സിഹ്ർ ചെയ്തിരുന്നില്ല. സിഹർ വൻപാപമാണ്, വൻപാപങ്ങളിൽ എണ്ണിയതാണ് അസ്സിഹർ എന്ന് പറയുന്നത്. അപ്പൊ ഒമാ കഫറ സുലൈമാനു, സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ സത്യ നിഷേധി ആയിട്ടില്ല. വലാക്കിന്ന ശയാത്തീന കഫറു, പക്ഷെ ആ പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ ആയത്. യോല്യമൂന അവർ പഠിപ്പിക്കുന്നു അന്നാസ ജനങ്ങളെ, അസ്സിഹ്റ മരണം. ആ പിശാചുക്കളാണ് ജനങ്ങളെ മരണം പഠിപ്പിക്കുന്നത്. വമാ ഉൻസിലാലൽ മലക്കൈനി, മലക്കുകൾക്ക് നാം ഇറക്കിക്കൊടുത്തതിനെയും ആ മലക്കുകളിലൂടെ പഠിപ്പിച്ചതിനെയും ഇവരാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബിബാബില ഹാറൂത്ത മലക്കൈനി, ബിബാബില ഹാറൂത്ത വമാറൂത്ത്, മാറൂത്തിനെയും ഹാറൂത്തും എന്ന് പറയുന്ന ബാബിലോണിയിലെ മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും ഇവരാണ് ജനങ്ങൾക്ക് അത് ഫിത്തിനെയാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്, അതിനെയും ഇവരാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിശാചുക്കളാണ്. ഒമായുവല്യമാനി മിന്നഹദിൻ, ഒമായുവല്യമാനി അവർ രണ്ടുപേരും പഠിപ്പിച്ചിട്ടില്ല മിന്നഹദിൻ ഒരാളെയും. ഹത്താ യഖൂല, അവർ പറയാതെ പറയുന്നത് വരെ, അവരിരുവരും പറയുന്നത് വരെ, ഇന്നമാ നഹ്നു ഫിത്തിന, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാകുന്നു. ഫലാത്ത കുഫൂർ, നിങ്ങൾ നീ നിഷേധിയാകരുത്, ഇതൊരു പരീക്ഷണം മാത്രമാണ്, നിങ്ങൾ നിഷേധിയാകരുത് എന്ന് പറയുന്നത് വരെ അവർ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തതിനെയും മാരണമായി അവതരിപ്പിക്കുകയാണ് ഈ പിശാചുക്കൾ ചെയ്തത്. മനസ്സിലായില്ലേ? അതായത് ഒമാ ഉൻസില അലൽ മലക്കൈനി ബിബാബ്, ഞാൻ മൂന്നാല് പ്രാവശ്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ഒമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത വമാറൂ, ഒമാ ഉൻസില അലൽ മലക്കൈനി, രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതിനെയും. ബിബാബില ഹാറൂത്ത വമാറൂ, താറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന ബാബിലോണിയയിലെ. ഒമാ യുവല്യമാനി, അവരിരുവരും പഠിപ്പിച്ചിട്ടില്ല മിന്നഹദിൻ ഒരാളെയും. ഹത്താ യഖൂല, അവരിരുവരും പറയുന്നത് വരെ. ഇന്നമാ നഹ്നു ഫിത്തിന, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാകുന്നു. ഫലാത്ത കുഫൂർ, അതിനാൽ നീ സത്യന് ശരിയാകരുത് എന്ന് പറയുന്നത് വരെ അവർ പഠിപ്പിച്ചിട്ടില്ല. അവര് പഠിപ്പിച്ചത് ഇത് ഫിത്തിനെയാണ്, ഇത് കുഴപ്പമാണ്, നിങ്ങൾ അതിന് വിടരുത്, ഇത് കുഫറാവരുത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തതാണ്. അതിനെയും ഇവർ മാരണമായി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പയത്താല്ല മൂന, അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരുന്നു. മിൻഹുമാവരിൽ നിന്നും ആ രണ്ട് മലക്കുകളിൽ നിന്നും പഠിച്ചെടുത്ത മാരണവിദ്യ, ഭാര്യാഭർത്തൃബന്ധം, ഒരാൾക്കും അയാളുടെ ഭാര്യക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറയുന്ന മാരണവിദ്യയാണ് അവർ പഠിച്ചിരുന്നത്. ഒമാഹും ബിളാദീ നബിഹി, അതുകൊണ്ട് ദ്രോഹിക്ക. ഒമാഹും അവരല്ല, ബിളാദീന ദ്രോഹിക്കുന്നവരല്ല, ബിഹി അതുകേന മിന്നഹദിൻ ഒരാളെയും, ഇല്ലാ ബിഇദിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ ഒരാളെയും, സത്യത്തിൽ അള്ളാഹുവിന്റെ അനുമതിയും ആജ്ഞയോടും കൂടി അല്ലാതെ ഒരാളെയും നമുക്ക് ദ്രോഹിക്കാൻ കഴിയില്ല. പക്ഷെ ഓരോന്നിനും അള്ളാഹു താല ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വാള്, ആ വാള് കഴുത്തി വെച്ചാൽ ഒരാളെ കഴുത്തു വെട്ടിയാൽ മുറിയും, ആള് ആള് മരിക്കും. ഇതേപോലെ ഈ സംഗതിക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, ആളുകളെ ഇതാക്കാൻ കഴിയും, അത് കുഫറിലേക്ക് നയിക്കും. തെറ്റായ ആശയമാണ് അത് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതൊരു ദോഹവും ചെയ്യുന്നില്ല. വയത്താല്ലമൂന, അവര് പഠിച്ചുകൊണ്ടിരുന്നു. മാ യലുറുഹും വലാ യംഫഉം, ആ തങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് ഒരു ഉപകാരവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ഒലക്കത് അരിമു, തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട്. ലിമനിസ്തറാഹു, അത് വാങ്ങിയത്, തങ്ങൾ വാങ്ങിയത്. മാലഹു മിന്നാഹിറത്തി മിൻ ഹലാക്, അതുവഴി പരലോകത്ത് അവർക്കൊരു വിഹിതവും കിട്ടൂല. അവര് ഈ ചെയ്തു കൂട്ടിയതും അവരിതിന് പകരമായി വാങ്ങിക്കൂട്ടിയ സിഹറും പരലോകത്ത് അവർക്കൊരു ഗുണവും ചെയ്യില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ും സ്വത്തെ അവർ വരക്ക് വാങ്ങിയത് എത്ര ചീത്തയായ കാര്യമാണ്. ലൗക്കാനും വ്യാഹരമൂൻ, അവരറിയുമായിരുന്നെങ്കിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. സിഹ്റ് എന്ന് പറയുന്നത്, മാരണം എന്ന് പറയുന്നത്, അതിന് യാഥാർത്ഥ്യമാണോ ഉണ്ടോ എന്നൊക്കെയുള്ളത് വലിയ ചർച്ച, ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയാട്ടോ. ഞാൻ മനസ്സിലാക്കിയൊരു അഭിപ്രായം പറയുന്നു, ഇതൊക്കെ തർക്കിക്കാൻ വന്നാലൊന്നും ഞാൻ കൂടെ നിൽക്കില്ല, അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിഹർ ചെയ്യുക, സിഹറിൽ വിശ്വസിക്കുക, സിഹർ വലിയ കാര്യമായി നടക്കുക എന്ന് പറയുന്നത് മഹാ കുഫ്റാണ്, വലിയ പാപമാണ്, തെറ്റാണ്. കാരണം അത് അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് അത് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇനി സിഹറിന് ഇങ്ങനെ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ, ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ മാജിക് ഒക്കെ പഠിച്ചാൽ നമുക്ക് അറിയാലോ അതിന്റെ വസ്തുത എന്ന് പറയുന്നത്, അത് വ്യക്തിനിഷ്ഠമാണ്, ഒരാൾക്ക് തോന്നുന്നതാണ്. ഇപ്പൊ നമ്മള് ലോകത്ത് സിഹറിന്റെ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ഈ സിഹർ മുഖേന ആളെ കൊല്ലും. ഇന്നവരങ്ങനെ ഒരാളെ കൊന്നതായിട്ട് നമ്മൾ അറിയപ്പെട്ടിട്ടില്ല. ലോകത്ത് എന്തെല്ലാം കുഴപ്പം നടത്തുന്നുണ്ട്, അതും സിഹ്റോണ്ടാണെന്ന് നമ്മൾ അറിയാൻ ഓരോ വ്യക്തികൾ ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു. ചിലപ്പോൾ ഉണ്ടാകാം, ചില ടെലിപ്പതികളൊക്കെ ഉണ്ടാകാം, പക്ഷെ അതിലപ്പുറം ചിലതൊക്കെ ചില വ്യക്തികളുടെ ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോണതാണ്, നമ്മളെ ചില മനോവ്യാപാരങ്ങളിൽ നിന്നൊക്കെ സംഭവിക്കുന്നതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ചില പറയാറുണ്ട് ഇപ്പൊ നമ്മള് ഞാൻ കുട്ടിക്കാലത്ത് രാത്രി നടക്കുമ്പോ, രാത്രി നടക്കല്ല രാത്രി പള്ളിയിലേക്ക് പോകുമ്പോ ഇരുട്ടാണെന്ന്, കറണ്ടൊന്നുമില്ലാത്ത വളരെ ചെറിയ കുട്ടിയായിരുന്നു, പെട്ടെന്ന് ഒരു ആന മുന്നിലൊരു ആന, പക്ഷെ ഈ ആന ഒരു ചെറിയ കുട്ടിയുടെ മുന്നിൽ ആന വന്നുള്ള അവസ്ഥ ഓറോടുകൂടി പൊന്തി നിൽക്കുമ്പോ ആന, ഇരിക്കുമ്പോ ആനയില്ല, പൊന്തുമ്പോ ആന, പേടിച്ചിട്ട് ഇരിക്കുമ്പോ ആനയില്ല, അങ്ങനെ ബേജാറിട്ടാക്ക. പിന്നെ പെട്ടെന്ന് ലൈറ്റ് അടിച്ച ആരോ വന്നപ്പോഴാണ് അതൊരു ഓലയായിരുന്നു, ഒരു ഓല കാറ്റത്ത് ഇങ്ങനെ ആടുകയാണ്. പക്ഷെ ഈ കാറ്റത്ത് ആടുന്നൊക്കെ ഈ കുട്ടിക്ക് ആന തുമ്പിക്കൈട്ട് ആട്ടുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ആനയുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു, അപ്പോഴാണ് ഈ ഇരുട്ടത്ത് നടക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ആനയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതൊരു ആന തന്നെ ആയിരുന്നു എന്നൊക്കെ ഒരാൾ വിചാരിക്കാൻ തുടങ്ങിയാലും, എന്തോ ആന വന്നു പോയിരിക്കുന്നു, കുട്ടിയാകെ പേടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അത് വേറൊന്നാണ്. സത്യത്തിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹൈറും ഷെറും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സിഹറും ബാധിക്കില്ല. ഈമാനാണ് പകരം വന്നെങ്കിൽ സിഹർ ഓടിപ്പോകും. ഇത് നമ്മളെ സാഹചര്യങ്ങളെ, ഈ മരണം ചെയ്യുന്നവരും കുടോത്രം ചെയ്യുന്നവരും തട്ടിപ്പ് നടത്തുന്നവരൊക്കെ നമ്മളെ പറ്റിക്കുകയാണ്, നമ്മളെ മാനസികമായി വഞ്ചിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന് അഭൗതികമായ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് ഒരു തെളിവും യഥാർത്ഥത്തിലില്ല, ഒരു അടിസ്ഥാനവും അതിനില്ല. കാരണം അത് തെറ്റാണ് എന്നാണ് ഇസ്ലാം. മാത്രമല്ല വളരെ കൃത്യമായി തന്നെ ഇസ്ലാം അതിന്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് താക്കീതുകൾ നൽകുന്നുണ്ട്. അതായത് ഈ ശരിക്ക് ഒരു അവ്യക്തത സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സിഹറിന്റെ അസ്ഹാർ. സിഹർ എന്ന് സഹറ എന്ന് പറഞ്ഞാൽ പുലർച്ച എന്നുള്ള ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ നേരം ഇപ്പൊ നമ്മൾ ഈ 6 മണിയൊക്കെ നേരത്തെ ഇങ്ങനെ ഇരുട്ടുമല്ല രാത്രിയും അല്ലാത്ത പകലും അല്ലാത്ത ഒന്നും അവ്യക്തമായി കാണുന്ന ഒരു സമയം എന്നുള്ളത്, അത് അവ്യക്തത സൃഷ്ടിക്കുക എന്നുള്ളതാണ് സിഹറിന്റെ ഒരു അടിസ്ഥാനം, ഒരു അവ്യക്തത സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പൊ ഈ അവ്യക്തത നമ്മുടെ മനസ്സുകളെ സൃഷ്ടിക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്തു കിട്ടുന്നു എന്നതാണ് അടിസ്ഥാനം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് സിഹറിനൊരു യാഥാർത്ഥ്യമില്ല, യാഥാർത്ഥ്യമില്ല എന്ന് തെളിയിച്ചത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമാണ്. കയറിങ്ങനെ ഇട്ടിട്ട് പാമ്പ് പോലെ ആൾക്കാരെ മനസ്സിൽ തോന്നിപ്പിക്കും, അത് വെറും കയറായിരുന്നു എന്ന് മൂസാ നബിയുടെ വടിയിട്ട പാമ്പ് തെളിയിച്ചു കൊടുത്തു. അപ്പൊ ദുർബലരായ ഹൃദയങ്ങളെ ഇത് പറ്റിക്കാൻ കഴിയും, അത് വ്യക്തിനിഷ്ഠമായിട്ട് നമ്മളെ ഇതാക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, എല്ലാത്തിന്റെയും പരമാധികാരം അള്ളാഹുവല്ലാതെ അദൃശ്യമാണ്, അള്ളാഹുവിനല്ലാതെ മറ്റൊരു കഴിവില്ല, പഠിച്ചവൻ എല്ലാതെ ഒരു കഴിവ് തന്നെ, അതൊന്നും ബാധിക്കില്ല എന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും അതല്ല, ഇതിനെ പിന്നാലെ ഒരുത്തൻ പോയി ഇതിനൊക്കെ പേടിച്ച് ഒരാൾ ജീവിച്ചാൽ ഒക്കെ അപകടമായിരിക്കും. ഇപ്പൊ നമ്മള് സാധാരണ നമ്മള് ഞാൻ എന്റെ തന്നെ ഒരു അനുഭവത്തിൽ പറയാം, സൈക്കിളിൽ ഔട്ടും, സൈക്കിളിൽ ഇപ്പൊ ചവിട്ടി പഠിക്കുന്ന കാലത്ത് മറ്റേ ഇങ്ങനെ ധൃതിയിലൊക്കെ അങ്ങോട്ട് ഓടും. അപ്പൊ ഒരു ചെറിയ കരിങ്ക് പോലത്തെ ഒരു പാലുണ്ട്, ചെറിയൊരു സ്ഥലം, അവിടെ ഒക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ സൈക്കിൾ ഇട്ട് വട്ടം കറക്കും. പക്ഷെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു കുറച്ചുനെ ഈ ദിമൽ നിന്ന് താഴോട്ട് വീണാലോ പോയിട്ടാ വീണു, പോയിട്ട് അങ്ങനെയാണ്ട് വീണു. ഇതൊക്കെ നമ്മുടെ ചില മനസ്സിന്റെയും ചില ഇതിന്റെയൊക്കെ അവസ്ഥയാണ്. അപ്പൊ ഇതെന്തോ ആരോ ചെയ്തതാണ്, ഇതെങ്ങനെയോ സംഭവിച്ചതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അതൊക്കെ വലിയ അബദ്ധമായി, അതിന്റെ പിന്നാലെയൊന്നും യഥാർത്ഥത്തിൽ പോകാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹിറുകളുടെ അടുത്തും കാഹിനുകളുടെ അടുത്തും അതേപോലെയുള്ള ആളുകളുടെ അടുത്തൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വലിയ കുറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അപ്പൊ ഈ കൈനോട്ടക്കാര് ജ്യോത്സ്യന്മാര് അല്ലെ, നമ്മള് ഭാവി പ്രവചിക്കുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാമിനെതിരാണ്, അവർക്ക് ഒരു ഭാവി അറിയില്ല. പാവം ഈ കൊടയും ഇതും പിടിച്ചിട്ട് തത്തനെയും പിടിച്ചിട്ട് നടക്കുന്നവർക്ക് എന്ത് ഭാവി അറിയാൻ, കൊറോണ വരുന്ന ആർക്കെങ്കിലും അറിയായിരുന്നു, നാളെ എന്ത് സംഭവിക്കുന്ന ആർക്കറിയോ, ഒമാത്തെതിരി നഫ്സും അതാ തെച്ചു അതാ ഒമാത്തെതിരി നഫ്സും അയ്യർലി തമൂത്ത്, നാളെ എന്ത് സംഭവിക്കുന്ന ഒരാൾക്കും അറിയില്ല. അങ്ങനെയാണ് ഈമാനുള്ള ആൾ വിശ്വസിക്കേണ്ടത്. കൈനോട്ടക്കാർക്കോ ജ്യോത്സ്യന്മാർക്കോ അവർക്കോ ഒന്നും നാളെ എന്ത് നടക്കുന്ന അറിയ, ആ നല്ല വരൾച്ച ഉണ്ടാവും എന്ന് പറഞ്ഞ ആ കൊല്ലാണ് ഭയങ്കര, ഈ കൊല്ലം മഴ പെയ്യൂല എന്ന് പറഞ്ഞ ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ ധാരാളം മഴ പെയ്തത്. ജ്യോത്സ്യന്മാരൊക്കെ ഓരോന്ന് പറഞ്ഞ നമ്മളെ ഓരോന്ന് അറിയില്ല, സംഭവിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ കൊറോണയുടെ കാലത്ത് ഈ കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു ജ്യോത്സ്യൻ പറഞ്ഞെന്താ അറിഞ്ഞാല്, കൊറോണ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്, അത് കുറച്ച് ദിവസം ഉണ്ടാവും, 3 മാസം ഉണ്ടാവുള്ളൂ കൊറോണ. 6000 പേര് ലോകത്ത് മരിക്കും, 6000 പേര് ലോകത്ത് മരിക്കും. കൊറോണ ഉണ്ടായ തുടക്കത്തിൽ ഇയാളുടെ ഭയങ്കര പ്രവചനമായിട്ട് വന്ന, ഞാൻ ഇങ്ങനെ നോക്കലുണ്ട്, 5000, 5500, 6000 ഇപ്പൊ നിക്കുന്നു. ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ എത്ര ലക്ഷങ്ങളാ മരിച്ചു കിട്ടി? അമേരിക്ക തന്നെ 5 ലക്ഷത്തിലേറെ ആള് മരിച്ചു, അമേരിക്കയിൽ തന്നെ 5 ലക്ഷത്തിലേറെ ആള് മരിച്ചു. ഈ സാധനം നിക്കണില്ല. അപ്പൊ യഥാർത്ഥത്തിൽ റസൂല് പറയാണ്, ഒരാള് ഒരു ജോത്സ്യന്റെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാവി പറയുന്ന ഒരാളുടെ അടുത്ത്, മരണക്കാരന്റെ അടുത്തൊക്കെ പോയാൽ, എന്നിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയും അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്താൽ അയാളുടെ 40 ദിവസത്തെ നമസ്കാരം അല്ല സ്വീകരിക്കില്ല. വേറെ ആരെങ്കിലും ഇതുപോലെ ഒരു ജോത്സ്യന്റെയും മറ്റു അതേപോലെ മരണക്കാരന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് അയാളെ വിശ്വസിച്ചാൽ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് അയാൾ നിഷേധിച്ചു. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരുടെ തൗബക്കും മറയിടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതിനെ വളരെ ശക്തമായി തന്നെ പറയുന്നു. ഒരുപാട് ഹദീസുകൾ ഇതിന് സംബന്ധമായി കാണാം. അപ്പൊ നമ്മൾ ആ ജാതി അന്ധവിശ്വാസങ്ങൾ കൊണ്ട് പോകുന്നു. സത്യവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് അന്ധവിശ്വാസം. ഇന്ന് ലോകത്ത് എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്, എന്നിട്ടോ ഇവരൊക്കെ അന്ധവിശ്വാസത്തിന് അടിപൊളി. പി അടുത്ത് കണ്ടില്ലേ, ഒരു കോളേജ് പ്രിൻസിപ്പാളാണ് 18-20 വയസ്സുള്ള തന്റെ പെൺമക്കളെ തലക്കടിച്ച് കൊന്നിട്ട് ഇപ്പൊ ജീവൻ വരും, ഇപ്പൊ ജീവൻ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. കാരണം സത്യവിശ്വാസം ഇല്ലാത്തോട്ട് അന്ധവിശ്വാസം. ഈമാനുള്ളടത്ത് ഒരു സിഹ്റിനും ഒരു പ്രസക്തിയും ഇല്ല. ഒരാളെ പേടിക്കേണ്ടതില്ല, അള്ളാഹിനെ മാത്രം പേടിക്കുക. ഈ നിലപാട് നമുക്ക് എടുക്കാൻ കഴിയും, ശക്തമായിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞത് ആരും ഇതല്ല, അത് ഈ ഒന്നിനെ അയാൾക്ക് പേടിക്കേണ്ടതില്ല, ഒന്നും അയാളെ ബാധിക്കില്ല എന്നുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇത് വിശുദ്ധ ഖുർആൻ ഒരു ജനസമൂഹം പരാജയപ്പെട്ടതിന്റെ വലിയൊരു കാരണമായി തന്നെ പറയാം. ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്കും ഈ സിഹ്ർ വല്ലാതെ കയറിക്കൂടിയിരിക്കും. ഇസ്ലാമിക ജ്യോതിഷം കൂടെ ഇരിച്ചിരിക്കാം, ഇസ്ലാമിക് കള്ളുഷാപ്പ് എഴുതണം, ഇസ്ലാമിക് എന്തേ പറഞ്ഞേ, ഇസ്ലാമിക് ഷിർക്ക് എന്നെഴുത, ഇസ്ലാമിക് കുഫർ അങ്ങനെ ഉണ്ടോ ഒരു കുഫർ, ഇസ്ലാമിക ജ്യോതിഷം, ഇസ്ലാമിക സിഹ്ർ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെക്കുക. അത് എന്തുമാത്രം അബദ്ധമായ കാഴ്ചപ്പാടാണ് ഇതൊക്കെ. ഞാൻ ആരും വിമർശിക്കില്ല, സത്യത്തിൽ അപകടകരമാണ്. അതിലേക്ക് നമ്മൾ വ്യക്തിനിഷ്ഠമായി പോകരുത്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് അങ്ങ് മനസ്സിലാക്കണം, ഖൈറും ഷർറും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക എന്ന രീതിയിൽ നിന്നെ മനസ്സിലാക്കണം. ഈ വിഷയത്തെക്കുറിച്ച് സയ്യിദ് ഖുതുബ് ഈ ആയത്തിന് വിശദീകരണം നൽകിക്കൊണ്ട് ഫിലുലാൽ ഖുർആനിൽ അവസാനിപ്പിച്ചൊരു വാചകം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ ദീനിനെ പുറന്തള്ളിയും ഇസ്രായേലിൽ വഴിപിഴച്ചുപോയി എന്നും സിഹ്ർ പിശാചിന്റെ പ്രവൃത്തിയാണെന്നും അത് ചെയ്യൽ കുഫറാണെന്നും അത് പരലോകത്തെ പരിപൂർണമായി നഷ്ടപ്പെടുത്തുന്നു എന്നും നമുക്ക് ഇത് മനസ്സിലാകുന്നത് കൊണ്ട് ഇതിന്റെ അപ്പുറം ചിന്തിക്കാതെ തൽക്കാലം ഇത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ ദിമ വല്ലാതെ കിടന്നിട്ട് അങ്ങനെ വരോ ഇങ്ങനെ വരോ ഇങ്ങനെ കിടന്നതാവോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് കുഫറാണ്, അത് ശിർക്കാണ്, അത് ഇസ്രായേലിയരെ നശിപ്പിച്ചതാണ്. അത് അള്ളാഹു പോലും ആകാശ ലോകത്ത് നിന്ന് മലായിക്കത്തുകളെ ഇറക്കിക്കൊണ്ട് പരീക്ഷിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചിപ്പോൾ ഈ മാജിക് ഒക്കെ വന്ന കാലത്ത് നമ്മൾ ഇതിന്റെ പിന്നാലെ ഒരിക്കലും പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സിഹ്ർ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ ഉണ്ട്, അതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുമുണ്ട്. ആ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം പ്രവാചകൻ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായി എന്നതല്ല, അതിന്റെ അപ്പുറം പ്രവാചകനൊക്കെ സിഹ്ർ ബാധിച്ചു എന്നത് വ്യക്തിപരമായി ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്ന ആളുകളുണ്ട്, എന്നോട് തർക്കിക്കാനും വരേണ്ടതില്ല. അതേസമയം ഉണ്ടാകാം, സിഹ്ർ ബാധിച്ചിരിക്കാം ഒക്കെ ആവാം. പക്ഷെ ആ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞത് ഈ അസ്വസ്ഥത ഇതുപോലുള്ള ഒരു സംഗതി മാത്രമാണ്. ഏതായാലും ഖുർആന്റെ ഒരു അടിസ്ഥാനത്തിലും ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനത്തിലും അത്തരം വിശ്വാസം വെച്ചു പുലർത്താതിരിക്കലാണ് നല്ലത്. നബിക്ക് സിഹ്ർ ബാധിച്ചു എന്ന് വിശ്വസിക്കൽ ഈമാന്റെ ഒരു ഭാഗമല്ല, വിശ്വസിക്കാതിരിക്കലാണ് ഈമാന്റെ ഭാഗം. കാരണം നബി കൊണ്ടുവന്നതൊക്കെ പ്രവാഹുവിൽ എന്നുള്ളതാണ്. നബിക്ക് സിഹ്ർ ബാധിച്ച അസ്വസ്ഥത പറയുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വിഷയത്തെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ആയത്ത് കൂടി അതിന്റെ ബാക്കി എന്നോണം ഉണ്ട്. അതും കൂടി എടുക്കുകയാണ്. വലൗ അന്നഹും ആമനുഹു വത്തഖൂല മസൂബത്തും മിൻഇൻദില്ലാഹി ഖൈർ ലൗകാനു യഅലമൂൻ. 103-ാമത്തെ ആയത്ത്. വലൗ അന്നഹും, നിശ്ചയമായും അവർ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലമസൂബത്തും തീർച്ചയായും പ്രതിഫലമാണ്, മിൻഇൻദില്ലാ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് ഖൈർ ഉത്തമം. ലൗകാനു യഅലമൂൻ, അവരതറിയിരുന്നു എങ്കിൽ. എന്നാൽ ഈ സിഹ്ർ ചെയ്തതിന് പിന്നെ പറഞ്ഞത് ഈമാൻ വിശ്വാസം സ്വീകരിച്ചിരുന്നെങ്കിൽ കാത്തറായി പോയിണ്ടായി. അതുകൊണ്ടാ വലൗ അന്നഹും, അവർ സത്യവിശ്വാസം, വലൗ അന്നഹും ആമനു, അവർ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നു എങ്കിൽ, അവർ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നു എങ്കിൽ, വത്തഖൗ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലമസൂബത്തും തീർച്ചയായും പ്രതിഫലമാണ്, മിന്നന്തില്ല അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ് ഖൈർ ഉത്തമം. അവര് സത്യവിശ്വാസം സ്വീകരിക്കുകയും അവര് തക്വ ഉള്ളവരായിരിക്കുകയും ചെയ്തിരുന്നു, സത്യവിശ്വാസവും സൂക്ഷ്മതയും കൈക്കൊണ്ടിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നു. അറിയണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് ഏറ്റവും ഉത്തമമായത്. ലൗകാനു യഅലമൂൻ, അവരറിയുമായിരുന്നെങ്കിൽ, അവർ യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത്. പകരം അവര് ഈ പിശാചുക്കളെ പിന്നാലെ പോവുകയും ഈ പിശാചുക്കൾ, പിശാചുക്കൾ എന്ന് പറഞ്ഞാല് ഈ കുഫ്റിന്റെ വക്താക്കളായ സിഹറിന്റെ ആളുകളുടെ പിന്നാലെ പോവുകയും ആ തെറ്റിൽ അവർ വന്നുപിടുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തു പോയത്. ഇതാണ് യഥാർത്ഥത്തിൽ അവർക്ക് സംഭവിച്ച വലിയ അബദ്ധം എന്നാണ് പറയുന്നത്. അപ്പോ ഇത് അഹ്ലി കിതാബുകാരെ കുറിച്ച് നമ്മൾ വിശകലനമാണെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തിലും ഇതിൻ്റെതായ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഇസ്രായേലി കഥകളും അതുതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ആളുകളും എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു പറയും. ഞാൻ ഈ അടുത്തൊരു ഏലസ് പോലത്തെ ഒരു സാധനം കുറച്ചു മുമ്പ് പൊട്ടിച്ചപ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു അറബി എഴുതി വെച്ചിരിക്കണം. സത്യത്തിൽ അത് ഗൾഫിൽ നിന്ന് ആരോ കൊണ്ടുവന്ന അറബി സിനിമ മാസികയുടെ കേട്ടോ ഒരു കഷ്ണമായിരുന്നു. നമ്മുടെ ആളുകൾ ഇതൊക്കെയാണ് വെച്ച് നടക്കുന്നത്. നമ്മളെ ആളുകളുടെ തെറ്റായതാ, ആ വാതിൽ അങ്ങോട്ട് വെച്ചാൽ പ്രശ്നം, ഈ വാതിൽ ഇങ്ങോട്ട് വെച്ചാൽ പ്രശ്നം, വണ്ടി ഓടുമ്പോ പൂച്ച ചാടിയ പ്രശ്നം, ജനലിന്റെ വാതിൽ ഇങ്ങോട്ട് മാറ്റി വെക്കണം, കിണർ അപ്പുറത്തേക്ക് വെക്കണം. ഈ ജാതി ഒന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇതൊന്നും മുസ്ലിമിന് പറ്റിയത്, അതൊന്നും ഇസ്ലാമിന്റെ സംസ്കാരത്തിന് യോജിച്ചിട്ടില്ല. ഇതൊക്കെ റബ്ബിൽ നിന്നുള്ളതാണ്. അതിൻ്റെതായ മറ്റ് സൂക്ഷ്മതകളും കാര്യങ്ങളും നോക്കാന്നല്ലാതെ തന്റെ ഒരു വാതിൽ തന്നെ ദ്രോഹം ചെയ്യുമെന്നോ, ഒരു പൂച്ചക്കുട്ടി തനിക്ക് ദ്രോഹം ചെയ്യുമെന്നോ, ഏതെങ്കിലും ഒരു പക്ഷി തന്നെ ദ്രോഹം ചെയ്യുമെന്നോ എന്നൊക്കെ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ കുഫ്രിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ വളഞ്ഞു തിരിഞ്ഞു പോകേണ്ടത്? മര്യാദയ്ക്ക് ഈമാനോടുകൂടി ജീവിച്ചാൽ പോലെ, ആമത്വമില്ല സുമസ്തയും, ഇത്ര എളുപ്പത്തിൽ ദീന് വിശദമായി തന്നിട്ട് മനുഷ്യന്മാർക്ക് വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ വരോ ഇങ്ങനെ വരോ ഇതാവോ എന്നൊക്കെ പറഞ്ഞ് എന്തിനു ബുദ്ധിമുട്ടണം? എന്താണ് അതിന്റെ ആവശ്യം? ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ. നമ്മുടെ സമയം ഏതാണ്ട് ആയി തുടങ്ങി. അപ്പൊ ഈ ആയത്ത് രണ്ടു മൂന്നട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കുക. അതിമ്മ വല്ലാതെ അഞ്ഞ് കിടന്നിട്ട് കാട് കയറിയിട്ട് വല്ലാതെ ചിന്തിച്ച് വല്ലാതെ പോകേണ്ടതൊന്നുമില്ല. പകരം ഈ വസ്തുതകളൊക്കെ നമ്മൾ തീ മനസ്സിലാക്കുക. സിഹിർ കുഫ്റാണ്, അതിൽ തർക്കമുള്ള വിഷയമല്ല. സിഹിർ ചെയ്യൽ മഹാപാപമാണ്, അതിന് വലിയൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത് വെറും അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ അതൊന്നുമല്ല, അള്ളാഹു നൽകിയ ചില സവിശേഷതകൾ മാത്രമാണ്. പ്രത്യേകിച്ച് ചില തെറ്റായ ധാരണകളിൽ ദുർബല ഹൃദയങ്ങളെ വഴിതെറ്റിക്കുന്ന ചില മനസ് കാര്യങ്ങൾ മാത്രമാണത് എന്ന് നമ്മള് ഇതാക്കണം. ഈ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ പേരായിട്ടാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്, പേരായിട്ടാണ്. അതിനെക്കുറിച്ച് വിശദമായ വിശദീകരണങ്ങളൊന്നും ഇല്ലതാകും. ഇതാണ് ഈ പറഞ്ഞു വന്ന കാര്യം. ഇനിയിപ്പോ അതിന്റെ അതെന്താണെന്നുള്ള ആ രണ്ട് മലക്കുകൾ അയച്ചു എന്നതാണ് ഉള്ളത്. ഇൻഷാല്ല ഏതായാലും, അപ്പൊ ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും നമ്മൾ ഈമാൻ ശക്തിപ്പെടുത്തണം. ഈമാൻ ദുർബലമാകുമ്പോഴാണ് ഈ തെറ്റിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അള്ളാഹുവാണ് എല്ലാം, എല്ലാ വിശ്വാസം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്നുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒന്നിനും പേടിക്കണം. ഒരാൾക്കും നമ്മളൊരു ദ്രോഹം ചെയ്യാൻ കഴിയില്ല. ഒരു അഭൗതിക ശക്തിക്കും നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. സകല പിശാചുകളും പേടിച്ചോളൂ. അതുകൊണ്ടാണ് ആയുംബാനും ബക്കറയൊക്കെ ഓതുന്ന വീട്ടിൽക്ക് ചെയ്ത്താൻ വരില്ല. പിശാജു വരൂല, പിശാജു ഓടും. കാരണം പിശാചുക്കളെ ഓടിക്കുന്ന ആയത്തുകളാണ്. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹ് ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകണേ. പഠിച്ചവനെ നല്ല ഈമാനോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഒരു പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടു രോഗങ്ങൾ ശുപ്പിയാക്കി കൊടുക്കുമാറാകണേ. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിരുന്നു, ഒരു 27 വയസ്സുള്ള ഒരു മകന് ഈ ഇന്ന് ശ്രീചിത്രയിൽ വലിയ ഓപ്പറേഷനാണ്, ആ രോഗം ശിഫയാക്കി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അല്ലാഹുവേ ആ കുട്ടിയുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ, എളുപ്പമാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് തരുമാറാകണേ, എല്ലാ വിഷമതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരിക്കുമാറാകണേ, എല്ലാ കുഫറിൽ നിന്നും എല്ലാ നിഫാഖിൽ നിന്നും എല്ലാ ശിർക്കിൽ നിന്നും അല്ലാഹ് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കുമാറാകണേ. വിശ്വാസദാർഢ്യത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാകണേ. ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകണേ. اللهم اجعل القران لقلوبنا ضياء وليابصارنا جلاء وليأسقامنا دواء ولذنوبنا ممخصا وعن النار مخلصا. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اشف امراضنا ويسر امورنا يا رب العالمين. ربنا لا تؤاخذنا ان نسينا او اخطأنا. ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به. واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان رب العزه عما يصفون والسلام على المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.